കൊടുക്കുകയാൽ എന്നെ കർത്താവ് രക്ഷിച്ചപ്പോൾ ഏതാണ്ട് ചില നിമിഷങ്ങൾ കൊണ്ടാണ് എന്നെ കർത്താവ് രക്ഷിച്ചത്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം ചില നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആ അനുഭവം തന്നെയാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചത്. ദൈവത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാന്റെ കോണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശം സ്വന്ത ജനം എന്ന് ദൈവത്തിൽ പറഞ്ഞു. ഇതുപോലെ പാപത്തിന്റെ ഊരുട്ടിൽ കിടന്ന് നിത്യ അഗ്നിക്ക് യോഗ്യനായി ഇരുട്ടിന്റെ സന്തതിയായി വിശാലിന്റെ സന്തതിയായി കിടന്ന എന്നെ കർത്താവ് കൃപയാൽ ഒരു നിമിഷം കൊണ്ട് രക്ഷിക്കാൻ അത്ഭുത പ്രകാശത്തിലേക്ക് ഒഴിച്ചു വരുത്തി. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനെ കൊണ്ട് നല്ല രാത്രി ലൈറ്റ് എല്ലാം ഉണ്ട്. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നും അടിക്കും തപ്പന്ന് ആ ലൈറ്റ് നനയ്ക്കുക. അപ്പോഴുണ്ടാകുന്ന വിഷമം നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ആ ലൈറ്റ് ഇടുക. അപ്പോൾ എന്തുമാത്രം സന്തോഷം, എത്ര വ്യത്യാസം. ഇതുപോലെ കൂരിരുളിൽ ഇരിക്കുന്ന അവസരത്തിൽ നിമിഷം കൊണ്ട് അത്ഭുത പ്രകാശത്തിലാക്കുന്ന ഒരു ശൂഷയാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്ന് പറയും. അതെന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. എന്നാൽ കർത്താവ് രക്ഷിച്ച ആ സമയം മുതൽ ഞാൻ ഇരുട്ടിലായിരുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള ഭാരം ഒരു കൗൺസിൽ തന്നില്ല. ആ ഭാരം ലോകത്തിൽ ആരും എന്നോട് പറഞ്ഞില്ല. ആ എന്നെ പറഞ്ഞേൽപ്പിച്ചില്ല ആ ഭാരം. എന്നാൽ ഞാൻ ആരായിരുന്നു മുമ്പ്, ഇപ്പോൾ ഞാൻ ആരായിത്തോളും. അയ്യോ, പക്ഷേ അന്തരാട്ടത്തിൽ കിടക്കുന്ന ജനത്തെ ഏത് വിധേനെങ്കിലും ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആ ഒരു വലിയ പ്രേരണ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നു. അതുകൊണ്ട് കൃപയാലെ രക്ഷിക്കപ്പെട്ടപ്പോ മുതലേ ഉപദേശിയുമായിട്ടൊന്നും മാറി. അതാണ് എന്റെ വിശേഷം. പലർക്കും ഉപദേശിയാകാനായിട്ട് ആണ്ടുകൾ എടുക്കേണ്ടിയിരുന്നു. എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അങ്ങനല്ല വേണ്ടത്. രക്ഷിച്ച ഞാൻ രക്ഷിക്കപ്പെട്ട വിധം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം നിന്നെയും ആ സന്തോഷത്തിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ഉണർവിളിക്കാൻ തുടങ്ങി. തന്നെയുമല്ല ദൈവത്തിന്റെ വചനവും പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും. പൽക്കുളയിൽ നിന്ന് പഠിച്ചതല്ല പ്രിൻസറോ, അതുകൊണ്ട് അങ്ങനെയുള്ള പഠനം ഇല്ലെന്നും വിചാരിക്കണ്ട. എന്നാൽ അങ്ങനെ അധികമല്ല, വളരെയധികം പുസ്തകങ്ങൾ വായിച്ചു ദൈവം പഠിച്ചും ചിന്തിച്ചും. ആ കർത്താവിന്റെ കൃപയാലെ ഇന്ന് വരെ കർത്താവിന്റെ ശുശ്രൂഷയുടെ മുഖത്ത് തന്നെ ജോലിയോടുകൂടി ആയിരുന്നു ഞാൻ കർത്താവിനെ സേവിച്ചത്. നമ്മുടെ നാട്ടിലെ ഉദ്യോഗത്തോടുകൂടി കർത്താവിനെ സേവിക്കുന്നവരെ അവർക്ക് അതിനുള്ള അവകാശം ഒന്നും ഇല്ല എന്നൊക്കെയാണ് നമ്മുടെ കോച്ച് വിഭാഗങ്ങളുടെ എല്ലാം ടീച്ചിങ്. നാട്ടില് ഇവിടെ വന്നപ്പോഴത്തേക്കും പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ അഭാവം വിടുക. ഇന്ത്യയിലൊരു നിയമം, അമേരിക്കയിൽ വരുമ്പോൾ വേറെ നിയമം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിയമത്തിന് മാറ്റമില്ല. ഈ നിയമത്തിന് മാറ്റമില്ല. ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ട് നിശ്ചയം. അതല്ല യു എസ് എ, ഇത് രണ്ടും അല്ല ഇന്ത്യയിൽ. ഏതൊരു രാഷ്ട്രത്തിലും അതിൻ്റെതായ നിയമം. ഇതുപോലെ സ്വർഗരാജ്യത്തിൽ ഉണ്ട് നിയമങ്ങൾ. അവിടേക്ക് പോകണമെങ്കിൽ ആ നിയമം ഇതാ. ഇതിനെക്കുറിച്ച് അല്പം സംസാരിക്കാനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം. ഇത് ഇന്ത്യക്കാർക്ക് ഒരു വിധത്തിലും അമേരിക്കയിലുള്ളവർക്ക് വേറൊരു വിധത്തിലും ആഫ്രിക്കയിലുള്ളവർക്ക് വേറൊരു വിധത്തിലും അല്ല. സകല മാനവ രാശിക്കും ദൈവം തന്നിരിക്കുന്ന നിയമം ഇത് മാത്രമേ. ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ഒരു നിയമമായിട്ട്, പുറത്ത് വരുമ്പോൾ അതൊന്ന് മാറ്റി, പ്ലേറ്റ് ഒന്ന് മാറ്റി അല്ല. അതുകൊണ്ട് നമുക്ക് ഇത് സംബന്ധിച്ച് മുമ്പ് സ്വപ്നോട് പറയട്ടെ, ഞാൻ യാക്കോബായ ഭവനത്തിൽ ജനിച്ച വളർത്തപ്പെട്ടവനായിരുന്നു. ജീവിതത്തിൽ ഒരു ദിവസം പോലും സൺഡേ സ്കൂൾ പഠിക്കാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവം എനിക്ക് 20-ാമത്തെ വയസ്സ് മുതലാണ് അല്പമൊക്കെ ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയത്. 20 മുതൽ 23 വയസ്സ് വരെയുള്ള ഒരു കാലയളവിൽ ഇത് വായിക്കുകയും പള്ളിയിൽ വളരെ ഭക്തിയോടുകൂടി സംബന്ധിക്കുകയും പള്ളിയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, കുഴിയിലേക്ക് കാലു കെട്ടിയിരിക്കുന്ന നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ വൃദ്ധന്മാർ മാത്രമേ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകത്തുള്ളൂ. എന്നാൽ അതേ അവസരത്തിൽ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്ന ഞങ്ങളുടെ ഇടവകയിലെ ഏക യുവാവ് ഞാനുമായി. ഇതെല്ലാമാണെങ്കിലും ആ ഇടവകയിലെ ഏറ്റവും വഴക്കനും അടിപിടിക്കാരനും ഞാൻ വരും. പെട്ടെന്ന് കോപം വരും. നീതികേടെന്ന് പറയുന്നത് പൊറുക്കാൻ വയ്യാത്തൊരു ഹൃദയമാണ് എനിക്ക്. ഞാനുമായിട്ടുള്ള കാര്യത്തിൽ ആരുമായിട്ടും വഴക്കുണ്ടാക്കിയിട്ടില്ല, അന്യർക്ക് വേണ്ടിയാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്. എന്നാൽ കരുണയുടെ ദൈവം എന്നെ രക്ഷിച്ചു. രക്ഷിച്ചു അങ്ങനെയാണെന്ന് കൂടെ പറയാൻ ഒന്നും സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങളെയും സ്പർശിക്കും. എന്നെ ഈ വഴക്കിന്റെ കാര്യത്തിൽ സ്വപ്നം മുൻപന്തിയിൽ വന്നതുകൊണ്ട് എന്റെ ഒരു എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അനുജന്റെ മകൻ വലിയ അടിയറയും ഗുസ്തിയും ഒക്കെ പഠിച്ചു വ്യക്തി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. പുള്ളിക്ക് എന്നോട് സ്വപ്നം താല്പര്യം കൂടി. പുള്ളി എന്നെ കുറച്ച് അടിയറ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം 38 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യം, നല്ല മസിലൊക്കെ ഓരോ ഇരുമ്പ് കഷ്ണം പോലെ അത്ര ഒരു ഉരുക്ക് മനുഷ്യനാണ്. ഒരു ദിവസം ഉച്ച ഊണും കഴിഞ്ഞ് വീടിയും വലിച്ചുകൊണ്ട് വീട്ടിൽ നിറങ്ങിപ്പോയി. അവ തിരുവല്ലാരാണ് രവിടെ ഫാസ്റ്റ് ജ്യേഷ്ഠന്റെ മകനാണ് ഞാൻ. അവിടെ കറ്റോട്ട് തോട്, അതിന്റെ കവി പുഞ്ച എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സമയമാണ്, വലിയ വെള്ളപ്പൊക്കത്തിന്റെ സമയമാണ്. ആ തോട്ടിൽ ചെന്നിറങ്ങി നല്ല നീന്തറിയാവുന്ന മനുഷ്യൻ പെട്ടെന്ന് നിന്നിരിക്കാൻ ശവം വീട്ടിൽക്കൊണ്ട് നീങ്ങനെ വെച്ചു. ആ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്റെ കാതിലൊരു ചോദ്യം, മകനെ ഈ മരണം നിനക്കാണെങ്കിൽ നിന്റെ ആത്മാവിന്റെ നിത്യത എവിടെ മകനെ ഈ മകം നിനക്കാണെങ്കിൽ നിന്റെ ആത്മാവിന്റെ നിശ്ചയത എവിടെ എന്നിങ്ങനെ കാതിനെ മുട്ടുമ്പോഴാണ്. അപ്പോൾ പാപ്പന്റെ മരണം എന്നുള്ള അല്ല എന്റെ വിഷയം, എന്റെ ആത്മാവിന്റെ നിശ്ചയത എന്നുള്ള ആ വിഷയത്തിൽ എന്റെ ഹൃദയം തകർന്നു. ഞാൻ ആ ഭവനത്തിൽ ഇറങ്ങിപ്പോയി, ഒരിടത്തിന്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നുകൊണ്ട് ആ വിട്ട് ദൈവം ചിന്തിക്കാൻ, ഇതുപോലൊരു മരണം എനിക്ക് വരാവുന്ന, ഇങ്ങനൊരു മരണം എനിക്കാണെങ്കിൽ ഞാൻ നിത്യത്തിലേക്കാളോ പോകുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ദൈവം ശ്രദ്ധിക്കാതെ എന്റെ പാപങ്ങളെ കുറിച്ച് ദൈവത്തോടാനും, ഇനി എന്റെ ജീവിതത്തിൽ ഒരു ദിവസം തിരുമെനി തരുന്നെങ്കിൽ ഞാൻ എന്റെ നാമത്തിന്റെ മഹത്വത്തിന് വീടിക്കിയിരിക്കുന്നുണ്ടോ. ആ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിന് ആശ്വാസം, സന്തോഷം, എന്റെ ദുഃഖം മാറി. ഞാൻ ദൈവവേദനയുള്ള ബോധം കിട്ടും. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇരുട്ടിലായിരുന്നു, എന്നാൽ നിമിഷം കൊണ്ട് എനിക്ക് ദൈവസമാധാനം തന്നു, എന്റെ ഹൃദയത്തിന് സന്തോഷം തന്നു, പാപത്തിന്റെ കരകളെ എന്നിൽ അകറ്റി ഒരു പുതിയ അനുഭവം, ഒരു പുതിയ ഹൃദയം നിമിഷം കൊണ്ട് എനിക്ക് ദൈവമല്ലോ. അതുപോലെ സ്നാനപ്പെട്ടു ഒരു രാത്രി. സ്നാനത്തെ കുറിച്ച് ഞാൻ സമുദായത്തിൽ നിൽക്കുമ്പോൾ തന്നെ വേദപുസ്തകത്തിൽ നല്ലപോലെ വേദപുസ്തകം വായിക്കാൻ പഠിച്ചിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മുടെ യാക്കോബായ സഭ ഇന്നതുപോലെ പഠിപ്പിക്കുന്നു, എന്നാൽ വേദപുസ്തകം ഇന്നതുപോലെ പഠിപ്പിക്കുന്നു, രണ്ടും രണ്ടായിട്ടാണ് ഞാൻ അന്ന് യാക്കോബായ സഭയിലെ കുട്ടികളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച മിക്ക കുട്ടികളും ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ അറിയുന്ന സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവം കർത്താവ് എനിക്ക് നേരത്തെ നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിലെ ത്രോണോസിൽ, യാക്കോബ പള്ളിയാണ്, അതിലെ ത്രോണോസിനെ നടുക്കിരിക്കുന്ന ഒരു കുരിശിൽ യേശുവിന്റെ രൂപം ഓടുകൊണ്ട് വാർത്താണ് വെച്ച് തറച്ചിട്ടുണ്ടായിരുന്നു. യാക്കോബ കാരണം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, ഒന്നാമത്തെ കൽപ്പന കുട്ടികളെ പഠിപ്പിച്ചു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ വിളിക്കുകയാണ്. വലിയ പുതിയോഗം വന്നപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുണ്ട്. എന്താന്ന് ചോദിച്ചു. ഒന്നാമത്തെ കൽപ്പന, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നും ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കരുതെന്നും. ഞാൻ എന്റെ കുട്ടികളെ പഠിപ്പിച്ചു, നമ്മുടെ ത്രോണോസിലിരിക്കുന്ന കുരിശിൽ വിഗ്രഹമാണ് കിടക്കുന്നത്, അത് വരച്ചു പറിച്ച് മാറ്റണം, ഒന്നുകിൽ അത് വരച്ചു പറിച്ച് മാറ്റണം, ഇല്ലെങ്കിൽ മേലാളി കുട്ടികളെ ഈ സൺഡേ സ്കൂളിൽ ഇത് പഠിപ്പിക്കാൻ പാടില്ല, ഇത് രണ്ടിലൊന്നേ ഒപ്പുള്ളൂ, ഇതിൽ ഏതാണ് തീരുമാനത്തോളാം. ഓ യാക്കോക്കാരല്ലയോ ഇളകി ധാരാളമായി എല്ലാം കൂടെ. അവർ എന്നെ പേടിപ്പിക്കണ്ടാവും, രചിക്കപ്പെട്ടിട്ടില്ലെന്നും അവർക്കറിയാം, പേടിപ്പിക്കാൻ വന്നാൽ ബീക്ക് കിട്ടുമെന്നറിയാം. അവർ പേടിപ്പിക്കണ്ടാവും, ഇത് രണ്ടിലൊന്നോ, അച്ഛനോട് പറഞ്ഞ അച്ഛാ ഇതിൽ ഏതാന്ന് പറഞ്ഞു തീരുമാനത്തോളാമോ, പരാജയപ്പെട്ടു പോയിരുന്നു, ഇതിലാന്ന് പറഞ്ഞു എന്നോട് അച്ഛൻ. അവിടെ ഞാൻ ഇടവയിൽ നടന്ന് ജനത്തെ ക്യാൻവാസ് ചെയ്തു, വളരെയധികം പേരെ പഠിപ്പിച്ചു. വൃദ്ധന്മാരെയാണ് കുഞ്ഞിലോട്ട് പോവുക, ഗൃഹത്തിന്റെ മുമ്പ് ആരാധിച്ചത് കേട്ടോ, വിളയാൻ പോവാന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ കുറെ പേരെ കിട്ടി, രണ്ടാം പുതിയ യോഗത്തിലും അവതരിപ്പിച്ചു. അന്ന് ഞാൻ പരാജയപ്പെട്ടു പോയി, കുറെ പേര് എനിക്ക് സൈഡ് കിട്ടി, വീണ്ടും ഇറങ്ങി പ്രവർത്തിച്ചു. മൂന്നാമത്തെ പുതിയ യോഗത്തിൽ വന്നപ്പോൾ രണ്ടു പക്ഷത്തെ ആളെഴുന്നിട്ടു, അവൻ പറയുന്നത് ശരിയാണ്, അത് ചെയ്യണമെന്നൊരു കൂട്ടർ. ഏതായാലും ഉള്ള അന്ന് വോട്ടിട്ടു, ഭൂരിപക്ഷം കിട്ടി, യേശുചന്ദ്രന്റെ രൂപം ഭരിച്ചു ഭരിച്ചു. പേടിക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ എപ്പോഴാന്ന് പറഞ്ഞു ലാഭമുള്ള, ഞാൻ തന്നെ എടുത്ത് യേശുചന്ദ്രന്റെ രൂപം ഭരിച്ച് മേശിക്കാത്തോണ്ട്. ദൈവത്തിന്റെ സ്തോത്രം, ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനപ്രകാരം പൂരിത്തന്റെ ഹൃദയത്തിൽ ആലോചന തന്ന് മനസ്സിലാക്കി തന്നാൽ ഏത് പെന്തക്കോസ്റ്റുകാരനായാലും ശരി, ആ വചനത്തെ മുറുകെ പിടിക്കാം. നമുക്ക് യോഹന്നാൻ സുവിശേഷം 8:31 മേത്രം പെട്ടെന്ന് വാക്യങ്ങൾ കൊണ്ടുപോകണം. യോഹന്നാൻ സുവിശേഷം 8:31 വാക്യം,
തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു.
കണ്ടോ, പെന്തക്കോസ്റ്റുകാർ വരെ പഠിപ്പിക്കുന്നുണ്ടോ മാനഹാന്തരപ്പെട്ട് യേശുവിനെ വിശ്വസിച്ചാൽ മതി സ്വർഗത്തെ പോകുന്നു. പലയിടത്തും പലരും പല മാസ്റ്റർമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ തലപ്പത്തിരിക്കുന്ന മാസ്റ്റർമാരും പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട്. എന്നാ പിന്നെ സ്നാനം എന്തിനാ, എന്നാ പിന്നെ ബാക്കി കൽപ്പന എന്തിനാ? ഇവിടെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാ പറയുന്നു, യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണെന്ന് അവളെ നിമിത്തിക്കൊണ്ടിരുന്നു. അവരോട് പറഞ്ഞു തന്നിൽ പോരെങ്കിൽ കെട്ടാവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരോ, അവരോട് പറയാണ് എന്താ പറഞ്ഞു നോക്കി, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് എന്ത് പറഞ്ഞു? ഞാനേ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തോണ്ട് എന്റെ പിള്ളേര് പോലും ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആ ടെസ്റ്റ് ചെയ്യാൻ പതിവ്. അപ്പം പിള്ളേരിൽ നിന്ന് മറുപടി കിട്ടുന്നത് അതുപോലെ തന്നെ കൺവെൻഷൻ പോയി പ്രകടിച്ചാലും ശരിയാണ്, ഇവിടെ അത് തന്നെയാ. നിങ്ങൾ ആരെങ്കിലും അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു ചോദിക്കുന്നില്ല, യഹൂദന്മാരോട് എന്താ
പറഞ്ഞേ?
എന്റെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ഒരു കണ്ടീഷൻ വ്യവസ്ഥ പ്രകാരമാണ്, നിലനിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ വാസ്തവമായ ശിഷ്യൻ എന്ന് പറയുമ്പം ഇമിറ്റേഷനും പഠിച്ചോണം. ഇന്ന് പെന്തക്കോസ്റ്റിനകത്ത് ഇമിറ്റേഷൻ വളരെ, ഇവിടെ വലിയൊരു ഉണ്ടെങ്കിൽ ഇന്ന് തീർത്തോണം. ഇത് മുഴുവൻ സ്വർഗത്തിന്റെ പോയി ഇത് ഒഴിക്കുക, പറയേണ്ടത് തീർത്ത് പറഞ്ഞാ പോകുന്നു. അതുകൊണ്ട് വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, എങ്കിൽ നിങ്ങൾ വാസ്തവമായ ശിഷ്യൻ. നിലനിൽക്കാതെ വചനത്തെ ഉഴപ്പിയടിക്കുന്നവൻ തുടങ്ങിയത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. ഇന്ന് ഉപദേശിമാരിൽ ബഹുഭൂരിപക്ഷം ഉഴപ്പം വരാം, പേടിയാ, ദൈവം തുറന്നു പറയാൻ പേടിയാ. ഈ അടുത്ത സമയത്ത് എന്നോട് ഒരു പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ദൂരെ ഇരുന്നോണ്ട് വിളിച്ചു പറഞ്ഞു, ജയിച്ചാലോ, ജയിച്ചാലും ഒരു വലിയ ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് ശുശ്രൂഷ ലഭിച്ചിട്ടേ അമേരിക്ക വിട്ടു പോകാവൂ, ഇങ്ങനെ ഭാഷ. എന്നിട്ട് അടുത്തത് ജയിച്ചാലും പറയുന്ന പോലെ ഞങ്ങൾക്ക് പറയാനൊക്കെ തരും, എന്താ അതിന്റെ കാര്യം? അതിന്റെ കാര്യം എന്താ? മനസ്സിലായിക്കോണം.
ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുക, കർത്താവിന്റെ വചനമാണ് പറയുന്നത്, ഞാനല്ല. വചനത്തിൽ നിലനിൽക്കുന്നവൻ മാത്രമേ വസ്ത്രമായി വസ്തവമായ ശിഷ്യൻ വചനത്തിൽ നിലനിൽക്കും, അല്ലാത്തതെല്ലാം ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ പണിയുണ്ട് ഇവിടെ പാസ്റ്റർമാരെ കളിപ്പിക്കാന്നുള്ള അല്ലാതെ അങ്ങനെ കളിപ്പിക്കാൻ നോക്കിയില്ല ആരും വിചാരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് വസ്തവമായ എന്റെ ശിഷ്യനാണ് സത്യം. പലർക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല സത്യം എന്ന് പറയുന്നത്. ഇതാ സത്യം, അത് തന്നെയല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം. യോഹന്നാന്റെ സുവിശേഷം 17:17 പെട്ടെന്ന് നിർത്തണം. യോഹന്നാൻ 17:17 അപ്പൊ സത്യം എന്തുവാ? നിന്റെ വചനം. ഈ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സമ്പൂർണമായ ദൈവത്തെ അനുസരിപ്പാൻ പ്രതിഷ്ഠയോടുകൂടി ആ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള പ്രതിഷ്ഠയുള്ളവന് മാത്രമേ ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ ദർശനം കിട്ടുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകും. ആ സത്യമായവനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ, ഈ വചനത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ലഭിക്കുന്നതിനെ ഉറച്ച് മുറുക്ക പിടിച്ച് അതിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ. അതാണ് അവിടെ പറഞ്ഞ് സത്യം അറിയുകയും പിന്നെ അടുത്തത് ആ സത്യം ഈ ദൈവത്തിന്റെ വചനം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും. പാപത്തിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് വിടുവിച്ച് പാപം ചെയ്യാതെ നിങ്ങളെ കാത്ത് മഹത്വത്തിലേക്ക് കൈക്കൊള്ളു. അത് സാധിക്കണമെങ്കിൽ ഈ വചനത്തെ മുറുകെ പിടിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷം വേണേ മറുഭാഷയെ പറഞ്ഞതിന്റെ ശേഷവും ഒരു കള്ളം മനഃപൂർവ്വം പറയുന്നവൻ സ്വർഗരാജ്യം കണി കാണാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു കള്ളം പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിർത്തിക്കോ, പോയി ദൈവസന്നിധി കരഞ്ഞോ. ഇല്ലെങ്കിൽ ഇവിടെ വന്ന് പാവം പിടിച്ച ഉപദേശം കളിപ്പിച്ച് ഇവിടെ നിങ്ങൾ പാട്ടും പാടും സ്തോത്രവും പറയും എല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. രാജവും തൂണി കിടക്കുക ഇത്രയും കളിപ്പിക്കണോ എന്നാണ് വിചാരമല്ലേ പറയുന്നത്. എന്തിനാണെന്നറിയോ? നിങ്ങൾ രക്ഷിക്കായി തന്നെയല്ല, എനിക്ക് എന്റെ രക്ഷ കാണണം അല്ലേ. എന്റെ രക്ഷ ഒന്നാവതാ. നിങ്ങളോട് പറയുന്നതിന്റെ കാരണം നിങ്ങളെക്കാൾ മുമ്പേ എന്റെ രക്ഷിക്കാം. അതിനെന്താ വേണ്ടത്? ദേവിയ പുസ്തകം 5:1 നാം പറ്റി പറ്റി വേഗം വായിച്ചു. ദേവിയ
5:1
അങ്ങനെ പാപം ചെയ്താൽ കേട്ടോ, അവൻ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നിരിക്കുന്ന വസ്തുത നിങ്ങളെ അറിയിക്കാതിരുന്നാൽ ഞാൻ പാപം ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ കുറ്റക്കാരനായിട്ട് ആ കുറ്റം വഹിക്കാൻ ചെയ്യണമെന്ന് അവണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഓരോ ദൈവ മക്കളും ഓരോ ദിവസവും ദൈവ സന്നിധി പ്രാർത്ഥിക്കുകയും ഈ വചനത്തെ മുറുകെ പിടിക്കുകയും വചനത്തിൽ ഓർക്കുന്നുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ യോഹന്നാൻ കാരാഗ്രഹത്തിലായി ദുഃഖത്തിലും കഷ്ടത്തിലുമായപ്പോൾ അവന്റെ ഹൃദയം പതറാൻ തുടങ്ങി. യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാരെ പറഞ്ഞു വരുവാനുള്ളവൻ നീയോ? അതിന് മുമ്പേ പറഞ്ഞു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കും ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞവനായ യോഹന്നാൻ ഇപ്പൊ ചോദിക്കുന്നു വരുവാനുള്ളവർ നീയാണോ? സംശയം താവ് പറഞ്ഞു താനും കാണിക്കുന്ന അത്ഭുത പ്രവൃത്തികളെ എല്ലാം ചെന്ന് പറയണം. പറഞ്ഞതിന് ശേഷം വരുവാനുള്ളവർ നീയാണ് ഇതൊക്കെ ചെന്ന് പറയണം. ഇവര് ഒരു വാക്കിയോട് പറയുന്നു, എങ്കൽ ഇടറി പോകാത്തവനൊക്കെയും ഭാഗ്യവൻ.
അതുകൊണ്ട്
പറഞ്ഞു വിട്ടു, എങ്കൽ ഇടറി പോകാത്തവനൊക്കെയും ഭാഗ്യവൻ. അപ്പോൾ നാം ഈ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചു. ഇന്ന് പുസ്തകത്തിൽ ഈ ബൈബിളിൽ മായം ചേർത്ത അങ്ങ് ബഹളമാണ്. ഇതിനകത്ത് പത്രോസ്ലിയ പറയുന്നു ഇതിനെ കുറിച്ച്, വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പി. നമ്മുടെ നാട്ടിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അങ്ങനെ ആനന്ദിച്ച് നൃത്തം ചെയ്തിട്ടുള്ള പലര് പല മാസ്റ്റർമാർ ഇവിടെ വന്നപ്പോൾ വെളുത്ത പശുവിന്റെ വെള്ളപ്പാല് കണ്ടു കഴിഞ്ഞപ്പോൾ അവര് പ്രാപിച്ച ആത്മാവിനെയെല്ലാം അറ്റ്ലാന്റിക് താത്തു. ഇന്ന് അഭിഷേകമൊന്നും വേണ്ട, ആത്മനിറവ് വേണ്ട, അന്യഭാഷാ ഭാഷത്തോടെ ദൈവത്തെ സ്തുതിക്കണ്ട, ചിലര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാനും നാട്ടിൽ വെച്ച് കേട്ടിട്ട് ഇവിടെ വന്ന് യേശുവിന്റെ നാമത്തിൽ മാത്രം പിന്നെ പോയി മുങ്ങി. ഇങ്ങനെ വിവിധ നിലകളിൽ ദൈവത്തെ എന്റെ വചനത്തെ മായമുള്ളതാക്കി തീർത്ത് ഇവിടുന്ന് പണം മേടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ബൈബിൾ കോളേജ് സ്ഥാപിക്കാൻ പോകുക. എന്തിനാ ഇവർക്ക് തോട്ടം മേടിക്കാൻ? യേശുവിന്റെ നാമം സ്ഥാപിക്കാനും മെഗഡിസ്റ്റുകാരുടെയും ബാപ്റ്റിസ്റ്റുകാരുടെയും പണം മേടിച്ച് സുശേഷ മായമുള്ള വാല് ഇറക്കി അവിടെ നശിപ്പിക്കാൻ മനസ്സിലായിക്കോളാം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, എന്റെ വചനത്തിൽ നിലനിൽക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 1954 January 20 സ്കൂളിൽ നിന്ന് വന്ന ശേഷം വെയിലാറി നെടുമങ്ങാട്ടാനന്ദ താമസിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരോട് കൂടെ താമസിക്കുകയാണ്. അവരുടെ പുരയിടത്തിൽ ഒരു പേഴ് ജീവിതത്തിൽ ലേഖനായിപ്പോ ഒരു ദൈവസ്ഥയെ പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ദൈവയാണ്. അന്ന് മുതൽ ഇന്ന് നിങ്ങളുടെ പ്രത്യേക വന്നിരിക്കുന്ന ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണ് അന്യഭാഷാ ഭാഷണത്തോടുകൂടെ ദൈവത്തെ തിരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. 52 അധ്യാപകരുള്ള ഒരു വലിയ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായിട്ട് ജോലി ചെയ്താണ് റിട്ടയർ ചെയ്യുന്നത്.
രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികളുടെ സ്കൂളിൽ അഭിഷേകം പ്രാപിച്ചത്. ഞാൻ ചിലപ്പോൾ ക്ലാസ്സിലിരുന്ന് ഒരു ഭാഷ പറയും. എനിക്ക് നാണമൊന്നുമില്ല. എന്റെ കുട്ടികൾക്കിടയാൽ ഞങ്ങളുടെ സാറ് ഇങ്ങനെയുള്ളവനാണ്. ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൃദയം സ്വർഗത്തിലേക്ക് പോകും. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആത്മാവിൽ ചൈതന്യപ്പെടാം. ഞാൻ അവിടെ മേശയിലേക്ക് തലയും ചായച്ച് കസേരയിലേക്ക് കൊണ്ട് സ്വൽപ്പസഭയിൽ സന്തോഷിക്കും. എന്റെ കുട്ടികൾക്ക് അറിയാം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കും. എനിക്ക് റാമുള്ളത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ എനിക്കൊരു ഭൂതനുമില്ല. 9 മക്കളുണ്ട്. ഈ മക്കളെയൊക്കെയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം നടത്തിക്കാൻ ദൈവം വേണ്ടി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വീട്ടുകാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. നല്ല ഒരു കൃഷിക്കാരി ചെയ്യേണ്ട ജോലികൾ ആ നിലയിൽ ചെയ്യാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതിനൊന്നും എനിക്ക് പ്രാന്തമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും അന്നും കർത്താവിന്റെ ആത്മാവിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദൈവമക്കളെ ഞാൻ ഇതിനായി പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന് ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ വഴി നടത്തുന്നത്. ഒരു പിന്നെയായ ഒരു കാര്യത്തിലേക്ക് കൈ നീട്ടാൻ തുടങ്ങുമ്പോൾ അതത്രിക്കുന്ന ആത്മാവ് പറയും നിനക്കത് പാടില്ല. പൈസലോ അപ്പോൾ ദൈവമക്കൾ കൈവരിക്കും. അരുതാത്ത യാതൊരു കാര്യത്തിലേക്കും ദൈവത്തിന്റെ ആത്മാവിനെ തല്ലി തരും. നീ അരുതാത്ത ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്റെ അകത്തിരിക്കുന്നു നിന്നെ വിലക്കും. സംശയമല്ലോട്ട് എടുത്തേ ഒന്ന് യോഹനാൻ 3:8 8:9 പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു. 1 John 3:8-10 കേട്ടോ. പാപം ചെയ്യുന്ന കള്ളം പറയുന്ന ബന്ധുക്കോശാരും പിശാലിന്റെ മോനാ. ഇനി ദൈവമല്ല എന്ന് പറഞ്ഞൊന്നും ഞെരിയണ്ട. പാപം ചെയ്യുന്ന പിശാചിന്റെ മകനാകുന്നു. ആരു മുതൽ പാപം ചെയ്യുന്നുല്ലോ. അടുത്തത് കർത്താവിന്റെ ക്രൂശിലേ മരണം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പിശാചിന്റെ പ്രവർത്തികളെ അരിച്ചു കളയുവാനായിട്ട്. അരുതാത്തൊരു കാര്യം ദൈവം തുടങ്ങുമ്പോൾ ഉടനെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും നിനക്ക് ദൈവമില്ല. അപ്പോൾ ഞാൻ പറയാൻ കൊള്ളുകയില്ലെങ്കിലും എന്നെ നടത്തിയ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഞാൻ രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. കാലിനെ തട്ടിക്കളയാൻ പുനഃ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. വളരെയധികം ആളുകൾ നിൽക്കുന്നതിന്റെ മധ്യത്തിൽ വെച്ച് ഒരു മനുഷ്യൻ ചീത്ത പറഞ്ഞില്ല. എന്നാലും മനസ്സിന് പുത്തു വരത്തക്ക വിധത്തിൽ സഭ്യമല്ലാതെ എന്നാൽ പച്ചക്കറിയാണോ അല്ല ഒരു 3-4 വാക്ക് എന്നോട് തീരു വിട്ടു. ഞാൻ സ്നാനപ്പെട്ട് മുങ്ങിയവനാണ് അറിഞ്ഞതുകൊണ്ടാ അല്ലേ മണ്ടത്തില്ല. അയാൾ ഒരു കരിങ്കൽ ഭിത്തിയോട് ചേർന്നാ നിൽക്കുന്നത്. വളരെയധികം ആളും നിൽപ്പുണ്ട്. ഇതങ്ങ് കേട്ടു കഴിഞ്ഞപ്പോ എന്റെ കാലക്കൂടെ ഒരു വെലിപ്പ് കഴുകി വന്നു. ഞാനങ്ങ് വല്ലാതായി. അപ്പൊ എന്റെ അകത്ത് കൊഞ്ച തലക്കുറട്ടി അങ്ങോട്ട് പൊട്ടിക്കണം. താട്ടിയോട് കൂടി അവന്റെ തല ചെന്ന് കല്ലരോട്ട് ചെന്ന് തല പൊട്ടി തലച്ചോറ് ചേരണമെന്നുള്ള വാശി അങ്ങ് അങ്ങ് കേറി വന്നു. ഞാനം പോലെ അങ്ങ് തകർന്നു പോയി. അനങ്ങാതെ ഒരു വലിച്ചിരി വരുമോ ആ പാടെ പങ്കൊന്നും വല്ലാതിരിക്കാം. ഇതിരി വരുമോ ഞാനിട്ടോ ഇയാൾ പറയുള്ളൂ. ഞാൻ കരിയാൻ നല്ല ചേച്ചായിരുന്നു മിണ്ടത്തില്ലായിരുന്നല്ലോ. പറഞ്ഞാൽ ഞാൻ അവിടെ വേഗം സ്ഥലം കിട്ടും. കാരണം നിന്ന് പോയാലും പിന്നെ അവസ്ഥ പറ്റിയാലോ. ഇയാൾക്ക് വേഗം സ്ഥലം കിട്ടും. സ്ഥലം പറ്റിയ താങ്ങാൻ വയ്യ. അദ്ദേഹത്തിന് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഞാൻ ഒരു ഇടവഴി പോലെ ഒരു ഭാവം ഉണ്ട്. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ആ ഇടവഴി പോയിരുന്നു. കുത്തിയിരുന്നു മൂട്ടൊരു നിലവിളി നിലവിളി. കാരണം ഒരു കൊട്ടു കൊടുത്തിട്ടെങ്കിൽ ഒരു വത്തപാടുമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിരിക്കാൻ നമ്മളെ വീഴിക്കാൻ ചാരി പ്രവർത്തിക്കുമ്പോ അവരുണ്ട്. അകത്തിരിക്കുന്ന കർത്താവ് പറയും അല്ലെ ദൈവത്തിന്റെ ആത്മാവ് പറയും മകനെ നീ രക്ഷിക്കപ്പെട്ടവനാ. ഇതുപോലെ നിങ്ങളെ കൊണ്ട് പലരും വരുതാത്ത ജീവിക്കാൻ ചാരി ശ്രമിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അവൻ പറയും മകനെ ഈ ദൈവമൈതരാസ്ഥലോ. അപ്പോൾ ഇത് പാടില്ല. ഇതാണ് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നീ ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ഓർത്തോളം ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി, ഈ വചനത്തിന് നിരക്കാത്തൊരു പ്രവൃത്തി നിനക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ചെയ്യാൻ തുടങ്ങുമ്പോൾ അകത്തിരിക്കുന്ന ആത്മാവ് പറയും നീ ദൈവവൈതലാണ്. അപ്പോൾ നീ ഇതിനാ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അവൻ തരുന്നത്. ദൈവമക്കള് നാം പ്രത്യേകം ഓർത്തോളണം. ഈ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഈ വചനത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. പലരും രക്ഷിക്കപ്പെട്ടു. പലരും ചോദിക്കും രക്ഷിക്കപ്പെട്ടു കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു. സ്നാനപ്പെടാൻ എനിക്ക് എത്ര താല്പര്യം. ഈ വചനത്തിൽ എത്ര ദൈവത്തിൽ എത്ര മനസ്സിലാക്കിയാലും ആരെല്ലാം പറഞ്ഞു കൊടുത്താലും അങ്ങനെ ഒരുപാട് പേര് സ്വർഗത്തിൽ പോകാൻ തയ്യാറായിട്ട് കിടക്കുന്നു. ഞാൻ പറയട്ടെ, അങ്ങനെ രക്ഷിക്കപ്പെട്ട ശേഷം ഈ വചനം അറിഞ്ഞിരിക്കുന്നവർ ജ്ഞാനത്തിന്റെ ഉപദേശം ലഭിച്ചിരിക്കുന്നത് സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകുന്നു വിചാരിക്കേണ്ട. മറ്റവന്റെ കൂടെ തനി 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 നരകത്തിൽ. ഇങ്ങനെയുണ്ടോടാ ഉപദേശം. നിങ്ങൾ എടുത്തേ 1 John 2:4 നാലാം വാക്യം
അവന്റെ
കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിങ്ങളത് പറ. ദൈവം പറഞ്ഞിരുന്നു.
അവൻ പറയുന്നെന്തുവാ? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവമല്ല, സാക്ഷി പറയും, പ്രസംഗിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കുന്ന ഒരുപാട് പേര് ഭാഗങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കും. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഈ കള്ളനെ സ്വർഗത്തിൽ ഇരുത്തു പോലെയോ? അങ്ങനെ മനസ്സില്ല. കള്ളനാണെന്ന് മാത്രമല്ല പറഞ്ഞു, പിന്നെന്താ പറഞ്ഞു? സത്യം അവനിൽ ഇല്ല. അതുകൊണ്ട് ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ സ്നാനപ്പെട്ടു സ്വർഗത്തിൽ പോകണം. പിന്നെ അങ്ങനാണ് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ടത് അവനോട് കർത്താവ് എന്തോ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ എന്നെ മറുപടി പറയാം, അവൻ ആ കള്ളൻ കുരിശന് പിന്നെ ജീവനോടെ കാല് തറയെ കിട്ടിയില്ലോ. നിങ്ങൾ മാനസാദരപ്പെടുമ്പോഴേ അങ്ങനെ അത്തേക്കാവും ചിലപ്പോ കിട്ടിയില്ല. ഒന്നിന് സാവകാശം കിട്ടിയില്ല, തപ്പന്ന് പറഞ്ഞു അന്വേഷിച്ചത്. അതിനെ കുറിച്ച് ഞാൻ എതിർക്കുക. പക്ഷേ അല്ല, നീ വിനേറി മണ്ണിന്റെ പുറത്ത് നിനക്ക് ജീവിക്കുവാൻ ദൈവം അതെല്ലാം ജീവിതത്തിന്റെ അനുഭവം. സ്വർഗം ഈ ദൈവത്തിന്റെ വചനം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു അതെല്ലാം നമ്മൾ അനുസരിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ദൈവമക്കളെ ഈ വചനത്തെ നമ്മളുള്ളത് ദൈവം കർത്താവ് പറഞ്ഞത് അതാണ്, വചനത്തിൽ നിലനിൽക്കുന്നു. അല്ലാത്തവർ കൂക്കുകയില്ല. ഞാൻ പെട്ടെന്ന് ചില ഭാഗങ്ങൾ എടുക്കട്ടെ. ഈ വചനത്തെ കുറിച്ച് ഒന്ന് പറയട്ടെ. ഇതിനകത്ത് പലരും ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അംഗീകാരികമായിട്ടുള്ള ബൈബിൾ വേണമെന്നുള്ളത് ഒരു കൂട്ടർ ആഗ്രഹിച്ചു. അങ്ങനെ പേപ്പറിനകത്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോപ്രഫൽ ബുക്സിലൂടെ ഇതിന്റെ കൂടെ ചേർക്കണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അവിടുത്തെ ബൈബിൾ സൊസൈറ്റിക്കാരെ അതിനുള്ള ശ്രമം. എന്നാൽ ദൈവത്തിന്റെ മക്കള് അതിനെ എതിർത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം ഒതുങ്ങി നിൽക്കുക. ഇങ്ങനെ വിവിധ നിലകളിൽ ഇതിന് മായം ചേർക്കുവാനായിട്ട് പലരും ശ്രമിക്കുക. എന്നാൽ ആര് മായം ചേർത്താലും ഇതിന്റെ ഒറിജിനൽ മഹത്വത്തിൽ, ആരും ഇതിനകത്ത് മായം ചേർത്താലും അവർക്ക് നിലനിൽപ്പില്ല ഇതിന്റെ ഒറിജിനൽ മഹത്വത്തിൽ. 119 വാക്യം അപ്പോൾ യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. അപ്പൊ ഇത് എവിടെ അതിന്റെ ഒറിജിനൽ? ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. ഇവിടെ ആരെല്ലാം ഇതിനകത്ത് മായം ചേർത്താലും ഒറിജിനൽ അവിടെ ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈ ആയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. വീണ്ടും 139 സങ്കീർത്തനത്തിന്റെ 16 വാക്യം വായിച്ചു. 139:16
ഞാൻ ഉണ്ടാകാരമായിരുന്നപ്പോൾ എന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാടുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ
അവിടെ ശ്രദ്ധിക്കണം. നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ അന്ന് ഭൂമിയില്ല, ബാക്കി യാതൊന്നുമില്ല, മനുഷ്യനില്ല, യാതൊന്നും ഒന്നുമില്ലാതിരുന്നപ്പോൾ അപ്പൊ അന്ന് എന്തുണ്ടായിരുന്നു? നിയമിക്കപ്പെട്ട ആളുകൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും ഒന്നുണ്ട്. എന്തുണ്ട്? ഓർക്കണം. നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ചോദിക്കും, ഇതാ മനുഷ്യനല്ലോ ഇതല്ലേ? മനുഷ്യനല്ലേ? ഇത് അതിന് മുമ്പേ അവിടെ ഉണ്ടെന്ന്. ഈ പുസ്തകം അതിന് മുമ്പേ അവിടെ ഉണ്ട്. ഈ പുസ്തകത്തിന്റെ പേരെന്താ അറിയോ? ആ തിരുവനൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ പല പേരുകളും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക പേരുണ്ട്. ഋഷിയാപ്രകടനം 34:16 പറ്റുന്നത് ഋഷിയ 34:16 അപ്പൊ ഈ പുസ്തകത്തിന്റെ പേരെന്തുവാ? യഹോവയുടെ പുസ്തകം. ഇത് യഹോവയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കാനാ പറയുന്നത്. യഹോവയുടെ പുസ്തകത്തെ മായം ചേർക്കാൻ പാവപ്പെടണം ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതിനകത്ത് യാതൊരു പേർക്കും മായം ചേർക്കാൻ. ഈ പുസ്തകത്തെ കുറിച്ച് ഇനി ആദ്യം നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് കൂടാണ് അത് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:1 ഒന്നാം വാക്യം വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ എന്തുണ്ടായിരുന്നു? ക്രൈസ്തലോ. അപ്പോൾ ഇത് യഹോവയുടെ പുസ്തകമാണ്, ഇത് ആദിയിൽ ഉണ്ടായിരുന്നതാണ്, ഇത് സ്വർഗത്തിൽ എന്നാക്കും സ്ഥിരമാക്കപ്പെട്ടതാണ്. ഇവിടെ മനുഷ്യൻ എന്തെല്ലാം മായം ചേർത്താലും അവിടെ ഉള്ളതിനകത്ത് ആ ഒറിജിനൽ യാതൊരു മായം ചേർക്കാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്റെ വചനത്തിൽ നിന്ന്. ഈ വചനത്തിൽ നിലനിൽക്കാതെ ഞാൻ അവന്റെ വൈദ്യരാണെന്നോ ഞാൻ പറയക്കുമെന്നോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അബദ്ധം 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 അവക്കാൻ സത്യമാണെങ്കിൽ ഈ വചനത്തിൽ ഒന്നും കൂടും. പുസ്തകം 4:2-13:1 തലശ്ശിവാക്യം 36 വെളിപാട് 22:18 ശരി 13:1 ആവർത്തനം 13:1 ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് ചിലത് ചിലതെന്നോ ഒക്കെ പൂർണ്ണ അനുസരണം. 100 to 99 ആയാൽ അങ്ങോട്ട് പാലിക്കുക. ഞാൻ തെളിവ് തരാം. 99 ആക്കരെ കയറുകയല്ല എന്നുള്ളതിന് തെളിവ് തരാം. നിങ്ങളോട് ഇന്നത് ഞാൻ ചോദിക്കുക. കുഷ്ഠരോഗിയായ നയമാനെ പ്രവാചകന്റെ അടുക്കൽ വന്നു. കുഷ്ഠരോഗ സൗഖ്യത്തിന് പ്രവാചകൻ എന്തോ മറുപടി കൊടുത്തു. നിങ്ങൾ അറിയാവുന്ന പെട്ടെന്ന് കുറുക്കേര് പറയാം. എന്തോ പറഞ്ഞു? ചെറുതാനി ചെന്ന് 7 പ്രാവശ്യം ആദ്യം ആഴ് വലിയ കാര്യമൊക്കെ പറയുന്ന വിചാരിച്ചത്. അയ്യോ ഈ പന്ന കാര്യമാണോ മുങ്ങാനാണോ പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ ആരില്ലാഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞ് ഇയാൾ ആകപ്പാറ അങ്ങ് കോപിച്ച് അങ്ങ് പോകാൻ പറ്ഞ്ഞു. കൂടെയുള്ളവർ പറഞ്ഞു ആളെ ഇതിന് വലിയത് പറഞ്ഞിരുന്ന നീ ചെയ്യുമായിരുന്നല്ലോ. ആ പറഞ്ഞൊന്നും ഞാൻ ശരി ഏതായാലും തണുത്ത് പെട്ടെന്ന് തണുത്ത് പോയി മുങ്ങാൻ ഇറങ്ങി ഗോർദാനിൽ ഇറങ്ങി ഒരു മുങ്ങും രണ്ട് മുങ്ങി മൂന്ന് മുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മാറ്റം ഒത്തു വരുന്നു നല്ല ഗുണമുണ്ട് അഞ്ചു മുങ്ങി എന്നിട്ട് ഇഷ്ടം നോക്കുക ഞാൻ അഞ്ചു മുങ്ങ് മുങ്ങിട്ട് ഒരു ഗുണമില്ല കുന്താ ഞാൻ മുങ്ങാൻ പോവുക എന്ന് പറഞ്ഞ കയറി അങ്ങ് പോയോ പോയിരുന്നെങ്കിൽ ഇവൻ ആറ് മുങ്ങി നല്ല ഗുണമുണ്ടോ എന്നാൽ ഏഴാമത്തെ മുങ്ങ് മുങ്ങിയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നിമിഷം കൊണ്ടിതാ ഒരു കുഞ്ഞിന്റെ ശരീരം പോലും സമ്പൂർണമായ അനുസരണം അവിടെ അല്ലാതെ രക്ഷ ഇല്ലേ ഇല്ല. വീണ്ടും വാ പുറപ്പാട് ദിവസം 40 ആഖ്യാനത്തിന്റെ 17 മുതൽ ഒന്ന് വായിക്കും പെട്ടെന്ന് പെട്ടെന്ന് പുറപ്പാട് 40:17 മുതൽ
മോശിയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടോ വീട് കീഴോട്ട് വരി
സാക്ഷ്യപ്പെടുത്ത പെട്ടകത്തിൽ വെച്ചു പെട്ടകത്തിന്റെ കണ്ട് ചെലുത്തി പെട്ടകത്തിന് മീതെ കൃപാസനം വെച്ചു പെട്ടകം തിരുനിവാസത്തിൽ കൊണ്ടുവന്ന മറയുടെ തിരിശീല തൂക്കി സാക്ഷ്യപ്പെട്ടവ മറിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ
വീണ്ടും ഇപ്പൊ എത്ര പ്രാവശ്യം രണ്ട് എണ്ണിക്കോണം വീണ്ടും
സമാഗമന കൂടാരത്തിൽ തിരുനിവാസത്തിന്റെ വടക്ക് വെച്ചിട്ട് തിരിശീലയ്ക്ക് പുറത്തായി മേശ വെച്ചു അതിന്മേൽ യഹോവയുടെ തലയിൽ അപ്പം അടുക്കി വെച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ
മൂന്ന് വീണ്ടും
സമാഗമന കൂടാരത്തിൽ മേശിക്കുന്നതിന്റെ തിരുനിവാസത്തിന്റെ തെക്ക് വെച്ച് നിലവിളക്ക് വെക്കുകയും യഹോവയുടെ തലയിൽ ദീപം കൊടുക്കുകയും ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചു
നാല്
സമാഗമന കൂടാരത്തിൽ തിരിശീലയുടെ മുന്നിട്ട് പൊന്നുകൊണ്ടുള്ള ധൂപപീഠം വെക്കുകയും അതിന്മേൽ സുഗന്ധ ധൂപവർഗം ധൂപിക്കുകയും ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചു
അഞ്ച്
അവൻ തിരുനിവാസത്തിന്റെ വാതിലുള്ള മറശീല തൂക്കി ഹോമയാഗപീഠ സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ വാതിലിൽ വെച്ചിട്ടുകയും അതിന്മേൽ ഹോമയാഗവും പോലെയാകും അർപ്പിക്കുകയും ചെയ്തു യഹോവ മോശയോട്
കൽപ്പിച്ചു
സമാഗമന കൂടാരത്തിന് യാഗപീഠത്തിന് നടുവിൽ അവൻ തൊട്ടിവെക്കുകയും കഴിയേണ്ടതിൽ വെള്ളം ഒഴിക്കുകയും ചെയ്തു യഹോവ മോശയും അഹ്രോനും അവന്റെ പുത്രന്മാരും അതിൽ കൈയും കാലും കഴുകി അവർ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴും യാഗപീഠത്തിന്റെ ചെല്ലുമ്പോഴും കൈകാലുകൾ കഴുകും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ
ഏഴെന്നുള്ളത് പൂർണ്ണത അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഏഴ് പ്രാവശ്യം പറയാതെ ആ പ്രവൃത്തി സമാപിച്ച് ആ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒടുവിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാലും പോരായിരുന്നു. ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെ എഴുതി എന്താ അത് കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. എന്താണ് ഓരോ ഭാഗം ചെയ്തച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായ അനുസരണം മോശ ആ സമാഗമന കൂടാരത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പ്രവർത്തിക്കണം എന്ന് വെളിപ്പെടുത്താനായിട്ടാണ് ഏഴ് പ്രാവശ്യം. ഇനി അതിന്റെ ആ പാരഗ്രാഫിന് കീഴേ ഒരു അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നു വായിച്ചു വെച്ചേ. അപ്പോൾ അവിടെ നിർത്താൻ അപ്പോൾ എപ്പോൾ മോശയോട് ദൈവം കൽപ്പിച്ചത് പോലെ തന്നെ പ്രവൃത്തി സമാപിച്ചു അപ്പോൾ ദേഹം സമാഗമന കൂടാരത്തിൽ ആറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ആറു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് സമാഗമന കൂടാരത്തെ മേഘം മൂടി എന്ന് പറഞ്ഞില്ല. സമാഗമന കൂടാരത്തിന് മുകളിൽ മേഘം വന്നില്ല. ഏഴ് പ്രാവശ്യം അങ്ങനെ പ്രവൃത്തി സമാപിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് വായിക്കുന്നത് മേഘം സമാഗമന കൂടാരത്തെ മൂടി. ദൈവമൈതലിൽ നീ സമ്പൂർണമായി ദൈവത്തെ അനുസരിപ്പാൻ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ മാത്രമേ നിന്റെ സംരക്ഷണം പരിപൂർണമായി ദൈവം ഏറ്റെടുക്കും. മേഘം സമാഗമന കൂടാരത്തെ മൂടി എന്ന് പറയുന്നത് അവൻ അവരുടെ സംരക്ഷണം പരിപൂർണമായിട്ട് എടുത്തുകൊള്ളണം. ഓർത്തുകൊള്ളണം. ബാക്കി ഇതോട്ട് വെച്ച് അടുത്തത് ഈ പ്രവൃത്തി സമ്പൂർണമായി അനുസരണം ദൈവസ്ഥ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ തിരുനിവാസത്തെ അതിന്റെ ഉള്ളിൽ ദൈവ തേജസ് കൊണ്ടുവന്നു. ഇന്നത്തെ തിരുനിവാസം എന്റെ ഈ ശരീരം നിങ്ങളുടെ ഈ മണ്മയമായ ശരീരമാണ് ഇന്നത്തെ ദൈവത്തിന്റെ ആരെ അല്ലയോ സംശയം ഉണ്ടായിരിക്കും. ഒന്ന് കോരിഞ്ഞ് 3 മേനാറാമി പെട്ടെന്ന് എടുത്തു. ഒന്ന് കോരിഞ്ഞ് 3 വയനാട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ. അടുത്തത്
ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും.
കേട്ടോ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും.
ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ.
ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ.
നിങ്ങളും അങ്ങനെ തന്നെ.
നിങ്ങളും അങ്ങനെ. ഞാൻ പ്രതീക്ഷിക്കാത്ത ഭാവം വന്ന് വീഴും എന്റെ മുമ്പിൽ. എന്റെ വാക്ക് പറയാതിരിക്കാൻ ഇത് എന്താണെന്ന് അറിയാം.
ദൈവത്തിന്റെ മന്ദിരം. പഴയകാലത്ത് ഇസ്രായേലിന്റെ മധ്യത്തിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നെങ്കിൽ, ശലോമോന്റെ കാലത്ത് ദേവാലയം പണിതിരുന്നെങ്കിൽ, പുതിയ നിയമകാലത്തെ ആരെയും വിധ നിങ്ങളുടെ വിശുദ്ധന്മാരായി ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ മണ്മയമായ ശരീരമാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരം. അതാണ് ദൈവത്തിന്റെ ആരെയും ഇന്നത്. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചാൽ പോവാ, സിഗത്ത് വലിച്ച പാപം വല്ലതും ഉണ്ട്? സിഗത്ത് വലിക്കുന്ന വലിയ പാപമാണോ എന്ന് ചോദിക്കുന്നു. സിഗത്ത് വലിക്കുന്നവർക്കും ചേർത്തൊക്കെ തിരുവത്താരം കൊടുക്കണം. ഞാൻ ചോദിക്കാം, സിഗത്ത് വലിച്ചാൽ പാപമോ? അല്ലയോ. ഇവിടെ ഒരു ചെറിയ ദ്വാരമാണെന്ന് വിചാരിക്കുന്നു. ആ ദ്വാരത്തിൽ ഒരു ചൂണ്ടനിരിക്കൽ, അല്ലെ, ഒരു ചെറിയ സ്വപ്നം വലിയ, നമ്മുടെ നാട്ടിലെ പിള്ളേരെ ആരെയും കണ്ടാൽ, അല്ലെ, കയ്യാലയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ദ്വാരം, അതിനകത്ത് ചെറിയൊരു പോലോ, നമ്മുടെ പിള്ളേരെ ആരെയും കണ്ടാൽ എന്തോ ചെയ്യും? അടക്കിയല്ല, അവിടനെ അവരെന്തോ ചെയ്യോ, ഒരു തൊണ്ടെടുക്കും, അതിന്റെ സ്വപ്നം പഴുതുടിയൊക്കെ വെക്കും, വേണ്ടി വന്നാൽ വിരുദ്ധന്മാർ രണ്ട് മുളക് കൂടെ അങ്ങോട്ട് പിടിച്ചിടും, എന്നിട്ട് കൊണ്ടിരുന്ന് തീ കൊടുത്തിട്ടാണ് ഈ പുകയെടുത്ത് തീരുമ്പോ എനിക്ക് അതിനകത്തിരിക്കാനോ? ഒന്നുകിൽ അത് അവിടെ ഇരുന്ന് ചാകും, അല്ലെങ്കിൽ അത് എടുത്ത് അടി ഒരു കൂട്ടവും വെച്ചു. ഇല്ലയോ? അങ്ങനാണെങ്കിൽ ഈ വിശുദ്ധരിൽ വിശുദ്ധൻ ഇതിനകത്തോട്ട് പുകയടിച്ച് കയറ്റും, അങ്ങനെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ചുരുട്ട് വലിച്ചേച്ച് കയറി മധുവായിക്കാത്ത കയറി ഇടുന്നോട്ട് കൈ പൊക്കി, ദൈവമേ നീ ശുദ്ധമുള്ളവരാകുന്നു. ആരോടാകുമോ? എന്റെ വായിലെ വാട കൊണ്ട് തമ്പുരാൻ അവിടെ നിന്ന് കൊടുക്കാൻ. ഞാൻ എല്ലാത്തും പ്രസംഗിക്കുന്ന കൺവെൻഷനും പ്രസംഗിക്കുന്ന, എനിക്ക് വേറെയൊന്നുമില്ല. ഇത് കേട്ടിട്ടെങ്കിലും ഒന്ന് നിർത്തട്ടെ. മധുവായിക്കാതെ വേറെ നിന്ന് വിട്ടാ പോയിരുന്നു ചില പുള്ളികൾ. അച്ഛന്മാരെ ചിന്തിക്കണം, ഇവിടെ കാണുക എല്ലാവർക്കും ഉണ്ടെങ്കിൽ, പാർഷ അങ്ങനെയുള്ളവർക്ക് 26 കൊല്ലം കൊടുക്കുന്നുണ്ടെങ്കിൽ തൊലഞ്ഞു. അങ്ങനെയുള്ളവരെ കൂട്ടായ്മയുടെ ബന്ധത്തിൽ 26 കൊടുത്ത് സാക്ഷ്യം പറിച്ച് സെക്രട്ടറി ആക്കിയോ കമ്മിറ്റിക്കാരനാക്കിയോ ഒക്കെ കൊണ്ടുപോകാം അവര്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലടത്തൊക്കെ ഉണ്ട്, അത് വെച്ചോണ്ടായി പറയുന്നേ. അങ്ങനെയുള്ള കൂട്ടായ്മയുടെ പേര് സാത്താന്റെ വല്ലീന്നാ. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? വെളിപാട് 2:9-3
അവിടെ
വരുന്നേ. അന്ന് യഹൂദന്മാരേ ഉള്ളൂ, പുതിയ നിയമസഭ ആരംഭിച്ചു വരുന്നേ ഉള്ളൂ, പ്രതാപത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് യഹൂദനെന്നുള്ള പദം അവിടെ ചേർത്തത്. ഇന്ന് ആ വാക്യം എഴുതുകയാണെങ്കിൽ പ്രത്യേകിച്ച് ദൈവമക്കൾ എന്ന് പറയുന്ന ബന്ധുക്കൂസുകാരായിട്ടാണ് നമ്മളൊക്കെ വെച്ചിരിക്കുന്നത്. ആ നിലയിൽ പറയുമ്പോൾ യഹൂദനെന്നുള്ള പദത്തിന് പകരം ഇപ്പൊ 2000 ഏകദേശം 1900 ഇന്ന് നടന്നു. അതുകൊണ്ട് ഇന്ന് എഴുതുകയാണെങ്കിൽ അവിടെ ചേർക്കുന്നത് യഹൂദനെന്നല്ല ചേർക്കുന്നത്. ഇന്ന് എഴുതുകയാണെങ്കിൽ ഇന്ന് അവിടെ ചേർക്കുന്ന പദം ബന്ധുക്കൂസുകാരെന്ന്. അതുകൊണ്ട് അവിടെ അങ്ങനെ നീ ചേർക്കുന്നു വായിക്കാം. അവളെ ഒന്ന് വായിക്കാം. വായിച്ചു
പേടിക്കണ്ട.
അപ്പഴേ ഈ അരുതാത്തത് എന്തെങ്കിലും ഉണ്ടാ വേണ്ടി കാണിച്ചേച്ച്, കൂട്ടായ്മക്കകത്ത് വന്നിട്ട് കൂട്ടായ്മക്കാരനായിട്ടും 26 എടുത്ത് സാക്ഷ്യം പറഞ്ഞാണ് പ്രസംഗിക്കുകയും ചെയ്യും. അങ്ങനെ പോകുന്ന പള്ളികള് പാവം പിടിച്ച ഉപദേശം എന്തോ ചെയ്യുന്നില്ലോ?
പറഞ്ഞൊന്നും
വേണ്ട, തിരുത്താലും കൊടുക്കണ്ട. അപ്പൊ പള്ളി ആരെയായി? താത്താന്റെ പള്ളിയായി. അപ്പോഴേ പാസ്റ്റാരായി? താത്താന്റെ പള്ളിയുടെ വികാരി. ഇങ്ങനെ എന്ത് പറയുന്നു? അവിടെ വിട്ട് പറയുന്നത് ഉപദേശമാർക്ക് അങ്ങനെ അബദ്ധം വെച്ചിട്ടല്ലേ വേഗം നിലാവം വിട്ട് ഇതാവസ്ഥാനം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം ആ ശുശ്രൂഷേൽപ്പിച്ചത്, കമ്മിറ്റിക്കാർ ശുശ്രൂഷേൽപ്പിച്ചിട്ടില്ല, കൗൺസിലർ ശുശ്രൂഷേൽപ്പിച്ചിട്ടില്ല, സ്വർഗം ഏൽപ്പിച്ചവനെ കൊണ്ട് കർത്താവിന് വേണ്ടി വരെ ചെയ്യുന്നു, അല്ലാത്ത കമ്മിറ്റിക്ക് വേണ്ടി വരെ ഓർത്തോണം. അതുകൊണ്ട് അശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ട് ഒരു കൂട്ടായ്മ കൊണ്ടുപോകുകയാണെങ്കിൽ ആ പള്ളി സാത്താന്റെ പള്ളിയായി. ഇവിടെ ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും ഈ വചനം കേട്ടിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്താനുണ്ടെങ്കിൽ, ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്, സമയം വളരെ അടുത്തിരിക്കുക. എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതിലെ പ്രവചനങ്ങളൊക്കെ പഠിക്കുന്നവനും അത് പ്രസംഗിക്കുന്നവനും ഗോഗുഭാഗോ യുദ്ധം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, പലിവിയായിട്ടുള്ള ഞൊട്ടിക്കൊണ്ടിരിക്കുക. അത് ഏത് നിമിഷത്തിലാണ് മറ്റതായിട്ട് മാറാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഗതികൾ മുഴുവൻ അണിനരഞ്ഞിരിക്കുക. ഇത് സത്യമാണ്. കർത്താവിന്റെ കാഹളം ചുരിക്കുവാൻ സമയമെടുത്തി. നഷ്ടപ്പെട്ടു പോയി ആർക്കും ഇവിടെ എത്രയും വേഗം ഏതെങ്കിലും തരത്തിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ശുദ്ധീകരണം പ്രാപിച്ച് കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കൽപ്പനകൾ അനുസരിച്ച് സമ്പൂർണമായി ദൈവത്തിന്റെ സന്നിധി ലേപ്പിക്കാതിരിക്കുന്നെങ്കിൽ സമ്പൂർണമായിട്ടായ യാഗപീഠത്തിൽ ലേപ്പിച്ച് നിന്നെയോ കഷ്ടതയോ പരിഹാസമോ ഉപദ്രവമോ എന്ത് വന്നാലും സാരമില്ല. നമുക്ക് മഹത്വത്തിലേക്ക് കടക്കണം. ഇവിടെയുള്ള ദൈവവും നിങ്ങളെ നിങ്ങളെല്ലാവരും നഷ്ടപ്പെട്ടു പോകുന്നത് അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ തുറന്ന് ഞാൻ നിങ്ങളോട് സാധിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കുകയാണെന്ന് അവസാനിപ്പിക്കാം. ഈ കാഹളം തുനിക്കുമ്പോ പറക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്
വലിയ ബുദ്ധിമുട്ടാണ്. ഞാനത് നിങ്ങളോട് തുറന്നു പറയാം. അതുകൊണ്ട് എബ്രായ ലേഖനം 14:35 വാക്യങ്ങൾ വരെ 24 വായിച്ചിട്ട് 24 പിന്നെ 35 ശ്രദ്ധിക്കണം കേട്ടോ. മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗം, ഈ ലോകത്തിലെ പ്രതാപവും പണവും പെരുപ്പവും വലിയ ഉയർന്ന ഉദ്യോഗവും എല്ലാം പാപത്തിന്റേതാണ്, തൽക്കാലികമായിട്ടുള്ള ഭോഗങ്ങളാണ് എന്നാ ദൈവം പറയുന്നത് അല്ലയോ. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും അപ്പൊ ദൈവജനത്തിന് എന്തുണ്ടെന്നാ പറഞ്ഞു? കഷ്ടം. കഷ്ടം സഹിക്കാൻ തയ്യാറില്ല. കഷ്ടം സഹിക്കാൻ തയ്യാറില്ലെങ്കിൽ സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴുമെന്നാണോ, സുഖിക്കുന്നു എങ്കിൽ കൂടെ വാഴുമെന്നാണോ വേദോസ്തു? അപ്പൊ സഹിക്കുക എന്ന് പറയുമ്പോ എന്തോ സഹിക്കാനാ? കഷ്ടം സഹിക്കാൻ. ഞാനാണോ വായിക്കുന്നത്? സുഖിക്കുന്നു എങ്കിൽ നല്ല ഞാൻ വായിക്കുന്നത്, സഹിക്കുന്നു എങ്കിൽ. ദൈവമക്കൾക്ക് ഇവിടെ കഷ്ടമാണ്. അവിടെ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശം എന്ത് ചെയ്യൂ? തെരഞ്ഞെടുത്തു. ഇന്നൊരു തെരഞ്ഞെടുപ്പ്, ഏതൊരു തെരഞ്ഞെടുപ്പ്? ഇനി ബാക്കി വായിച്ച പുത്രം
നിക്ഷേപങ്ങളെക്കാൾ
ക്രിസ്തുവിന്റെ നിന്ന വലിയ ഫലം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, നിന്ദിക്കപ്പെടുവാൻ, ചിലപ്പോ പട്ടിണി കിടക്കുവാൻ, പലതരത്തിലുള്ള പീഡകൾ അനുഭവിക്കുവാൻ ഇന്ന് തയ്യാറായി കർത്താവിന് വേണ്ടി താഴ്ന്നിറങ്ങി വരികയാണെങ്കിൽ നീ അവിടെ നിക്ഷേപം സ്വരൂപിക്കുക. മോശം നോക്കിയപ്പോൾ ആ കച്ചവടം ഏതാ നോക്കിയപ്പോൾ ഇവിടുത്തെ പ്രതാപം മിസ്രൈമിന്റെ അധിപതിയായിട്ടിരിക്കേണ്ട അവകാശിയാവും. മിസ്രൈമിന്റെ അധിപതിയായിട്ട് ഞാൻ ഇരുന്ന ഞാനി ആയതുകൊണ്ട് 120 വയസ്സാണ് എന്റെ ആയുഷ്കാലം എന്നുള്ള ഒരു വെളിപ്പാട് കൂടെ ഉണ്ടോ എന്ന് വിചാരിച്ചു. ഞാൻ 120 വയസ്സ് കഴിയുമ്പോ പടുവിലോട്ട് കൊണ്ട് തന്നെ വെക്കും. തീർന്ന കഥ കഴിഞ്ഞു, പ്രതാപം എല്ലാം ഇവിടെ തീർന്നു. മറ്റതോ യുഗായുഗം, യുഗായുഗം ആ സന്തോഷം കൊടുത്തു. അതാണ് പ്രതിഫലം. ലാഭക്കച്ചവടം ഏതാ നോക്കപ്പോൾ ഇതാ. അതുകൊണ്ട് ഇഷ്ടം എന്ത് ചെയ്തു? ഈ മിസ്രൈമിലെ നിക്ഷേപവും വേണ്ട, എന്റെ പൊന്ന ഇവിടുത്തെ അധിപതിയും ആകണ്ട, ഒന്നും ആകണ്ട, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം നിണ്ടി. ഈ ദർശനം നിങ്ങൾക്ക് എനിക്കുണ്ടാകും. 35 ഏറ്റവും നല്ലൊരു ഇവിടെ കണ്ടോ, ഏറ്റവും നല്ലൊരു ഉയർത്തെ നെൽപ്പിടിപ്പിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ് രക്തസാക്ഷികളായിട്ട് മരിച്ചു. കഷ്ടം സഹിക്കാതെ അവർ ഏൽപ്പിച്ചു. കീഴോട്ട് വായിക്കുമ്പോൾ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു വളരെ കാര്യങ്ങൾ അവരനുഭവിച്ച ദണ്ഡനങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് പറ്റി പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ തടി അറക്കാനായിട്ട് കാവരം കുത്തിയിട്ട് തടി അവരെ കയറ്റിയിട്ട് അറക്കുന്നത് പോലെ കാവരം വിട്ടിട്ട് ശ്വാസി കൈ കാലി കെട്ടി അങ്ങോട്ട് കിടത്തിയിട്ട് വാളുകൊണ്ട് അറത്തറത്ത് വന്നു അങ്ങനെ വരെ കഷ്ടം സഹിച്ചു. എന്തിനാ? ഏറ്റവും നല്ലൊരു ഉയർത്തത്. ഇവിടെ ഒരു സഹോദരൻ എന്തെങ്കിലും ആകാത്തൊരു വാക്ക് പറഞ്ഞു പോയെങ്കിൽ ഓ കുമ്പന്നുള്ള ബഹളമായി പറക്കുന്ന വെച്ച് പറക്കാൻ. ഞാൻ പറയട്ടെ, പറക്കാനുള്ള ഒരു പറന്നു കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ചയും കാണാം. പറന്നിടുമേ മറന്നിടുമേ എന്ന് അയ്യോ മിക്ക സഭകളിലും സഭാഗമാണ്. ഇതാണ് ക്രിസ്തുവിന്റെ മാർഗം. ഞാന് എന്റെ വാക്കിലൂടെ സമയം പറഞ്ഞത് കർത്താവിന്റെ കൃപയാൽ ഇവിടെ വരുവാനും ഇത്രയും കാര്യങ്ങൾ ചുരുക്കമായിട്ടാണ് ഇനിയും ദൈവത്തെ കുറിച്ച് തന്നെ വളരെ കാര്യങ്ങൾ പറയാൻ പഠിപ്പിക്കാനുമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ വചനത്തെ നിങ്ങൾ അതിനുവേണ്ടി രക്തസാക്ഷികളായിട്ട് വേണ്ടി വന്നാൽ ധൈര്യമായിട്ട് രക്തസാക്ഷികളായിട്ട് നിങ്ങൾ വാദങ്ങളെ കർത്താവിന്റെ കൽപ്പനകൾ ഇത് നിങ്ങൾ വായിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ആ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നെ എന്തുണ്ടോ ആരെ നിങ്ങൾ നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ഞാൻ ഇവിടെ പറയട്ടെ, ദൈവം പറയുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിനെ നോക്കുക. യേശുവിനെ മാത്രം നമ്മൾ നോക്കി, അതായത് ഈ വചനം മാത്രം നമ്മൾ നോക്കിക്കൊണ്ടാ മതി. അങ്ങനാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് പോകൂ. ആ പെന്തുകോസുകാരനെ ഈ പെന്തുകോസുകാരനെയും ആ പാസ്റ്റർ ഈ പാസ്റ്റർ എന്ന് നോക്കിയാൽ രക്ഷയില്ല. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിരിക്കട്ടെ. ദൈവമക്കളെ, ഇനി നമ്മൾ ഭൂമിയുടെ പുറത്ത് വെച്ച് കണ്ടു എന്നും വരും, കണ്ടില്ല എന്ന് വരും. ഞാൻ നിങ്ങളോട് ദൈവം തന്ന സന്ദർഭത്തിൽ നിങ്ങൾ കർത്താവിനെ പൂർണ്ണമായി നിങ്ങളുടെ രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ വായിക്കുക. അവന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് അനുസരിക്കുക. അതിനുവേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, നഷ്ടം സഹിക്കേണ്ടി വന്നാൽ, നഷ്ടം സഹിക്കണം, നഷ്ടം സഹിക്കണം. ഒരു കള്ളം നിങ്ങൾ പറയുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ടു 36 കഴിഞ്ഞിരിക്കുന്നു. ഇന്നുവരെയും ഒരു അനാസിൻ ഗുളിക പോലും പ്രഷറിന്റെ മാക്സിമം എത്തിയിരിക്കുകയാണ്. ഷുഗർ അതിനേക്കാൾ എരിഞ്ഞാ രോഗിയാണ് ഞാൻ. 29 ദൈവത്തിന്റെ സ്തോത്രം. കൃപ
നടത്തിക്കൊണ്ടിരിക്കും.
അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവയുടെ ആക്കട്ടുണ്ട്. അനേക രോഗികൾ സൗഖ്യമാണ്. എന്റെ ഭവനത്തിൽ അനേക രോഗശാന്തി അനുഭവിച്ചു. എന്റെ ശരീരത്തിൽ വിവിധ തരത്തിൽ ശക്തിക്കായി മരിച്ചു എന്നുള്ള സ്റ്റേജിലേക്ക് വരുന്നു.
അപ്പോഴും കർത്താവ് മാത്രം പ്രിയമിച്ചു. കർത്താവ് വിളിച്ചു, ജീവിതത്തിന്റെ സ്തോത്രം. പാമ്പ് കടിച്ചതിനു വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യം കൊടുത്തു. ഇങ്ങനെയുള്ള അനേക സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നു എന്നേക്ക് വനങ്ങിയും. എന്റെ ഭാര്യയുടെ താടിയുടെ ഒരു ഇങ്ങനെ വീർത്തു വന്നിട്ട് വെളിയിൽ പൊട്ടി ക്യാൻസറാണെന്ന് കർത്താവിന്റെ ദാസന്മാർ ടി ജു മുച്ചംഭാഷണം മുതൽ അങ്ങനെയുള്ള അനേക കർത്താവിന്റെ ദാസന്മാർ, ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ളവർ, സ്കൂൾ സഹാധ്യാപകരായിട്ടുള്ളവർ, ആ അങ്ങനെ എല്ലാ വലിയൊരു സമൂഹം മെഡിക്കൽ കോളേജിൽ പോയി ഉടനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പറയട്ടെ, ദിവസവും പഠിപ്പും കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ എട്ടും പത്തും തുവാലയാണ് കൊണ്ടുപോകുന്നത്. ഈ തുവാല കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെറിയ വേദനകളൊക്കെ അനുഭവപ്പെട്ടു. എന്നാൽ കുറവ് ഇങ്ങനെ നടത്തിക്കൊണ്ടു. സൗഖ്യത്തിന് വേണ്ടി കാത്തിരുന്നത് 17 വർഷം. കിടക്കയിൽ തലേണയിൽ വളരെ ഘനത്തിൽ തുണി വിരിച്ചിട്ടിട്ടാണ് 17 വർഷം സൗഖ്യത്തിന് വേണ്ടി കർത്താവിനെ കാത്തു. ഒടുവിൽ മൂത്ത മകൻ പ്രായമായി. ഇപ്പോൾ അമ്മയ്ക്കൊരു വലിയ സങ്കടം. ദൈവമേ, ഒരു മരുമകള് വരുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഈ പഴുപ്പും തൂത്തുകൊണ്ട് നടക്കുന്നത് ഒരു നിന്നാപാത്രമായി തീരും. എന്നെ ആ കഷ്ടത്തിനാണ് ഏൽപ്പിക്കല്ലേ എന്ന ഹൃദയമുണ്ട് ദൈവം. ഞാൻ റൈത്തറോ, എന്റെ മൂത്ത മകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പ്രിയപ്പെട്ടവർക്ക് പരിപൂർണ സൗഖ്യം കർത്താവു. യേശു ക്രിസ്തു ജീവിച്ചു, നമുക്ക് അവനെ പൂർണ്ണമായിട്ട് അനുസരിക്കാം. നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ആരും ആത്മീയ നമുക്ക് കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു നമ്മൾ ചെലവഴിക്കാം.
പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിന്നിതം ചെയ്തോ നാം നിന്നുതനെ പോലെ, നിന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാൻ ഇന്നു മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കിണേ നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കിണേ സ്വർഗീയ പിതാവേ നിന്തിരുഹീതം സ്വർഗത്തിലെ പോലെ പൂവിലാക്കണേ സ്വർഗീയ പിതാവേ നിന്തിരുഹീതം സ്വർഗത്തിലെ പോലെ പൂവിലാക്കണേ